രാമാധയും സോഫിയമിൽ എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ ഏലീഹുവിന്റെ മകനായ യെരോഹാമിന്റെ മകനായിരുന്നു. ഏലീഹു യെഹൂയീമിനായ സൂഫിന്റെ മകനായ തോഫുവിന്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു. ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകാൻ പതിവായിരുന്നു. ഏലിയുടെ രണ്ട് പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹൊഫ്നിയും ഫിനഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാനായി യാഗം കഴിക്കുമ്പോഴൊക്കെയും തന്റെ ഭാര്യയായ പെനീനയ്ക്കും അവരുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവരുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവരുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവരുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നി നീ എന്തിനു കരയുന്നു? എന്തിനാ പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെയൊക്കെയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാവുന്നു സംസാരിച്ചത്. അതിനെ ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി. ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധി നമസ്കരിച്ച ശേഷം രാമായിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാനാഥന്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമുവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലുകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാമെന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവന്റെ മുലുകുടി മാറും വരെ താമസിക്ക, യഹോവ തന്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ചു. മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. അവന് മുലകുടി മാറി ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടിരുന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടിരുന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്തെന്നാൽ എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എന്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെ പോലെ പരിശുദ്ധനില്ല. നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംബിച്ച് ഡംബിച്ച് ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം. അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു. ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു. വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മറ്റു 7 പ്രസവിക്കുന്നു. പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂധരങ്ങൾ യഹോവയ്ക്കുള്ളവ. ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സശക്തിയാൽ ഒരുത്തിനും ജയിക്കയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്തു നിന്ന് അവരുടെ മേൽ ഇടി വെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു. തന്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തന്റെ അഭിഷിക്തന്റെ കൊമ്പ് ഉയർത്തുന്നു. പിന്നെ ഏൽക്കാനാ രാമയിൽ തന്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്തെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടവത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെ പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രയേലിയരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട്, പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ച ദേവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിന്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരേണ എടുക്കുമെന്ന് പറയും. അങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപ യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ശമുവേൽ എന്ന ബാലനോ പഞ്ഞി നീവ് കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തര യാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്നു കൊടുക്കും. എന്നാൽ ഏലിയേൽക്കാനെയും അവന്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമുവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായാറെ അവന്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽകൾ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞു ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത്. എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചത് കൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തര ഒരു ദൈവപുരുഷനെ എലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗ്രഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു. നിശ്ചയം എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രയേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രയേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രയേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ആകയാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്തു കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രയേലിന് ലഭിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധനുണ്ടാകയില്ല. നിന്റെ കണ്ണ് ചെയ്യിപ്പിപ്പാനും നിന്റെ ഹൃദയം വ്യസനിപ്പിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എന്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ രണ്ടു പുത്രന്മാരായ ഹൊഫ്നിക്കും ഫിനഹാസിനും ഭവിപ്പാനിരിക്കുന്ന നിനക്ക് ഒരു അടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായ ഒരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവന്റെ അടുക്കൽ വന്ന് ഒരു വെള്ളിക്കാച്ചിനും ഒരു അപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ട് ഒരു കഷണം അപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതന്റെ വേലക്കാരനാക്കണമേ എന്ന് അപേക്ഷിക്കും. ബാരക്കിമോർ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവനെ ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീഴുന്നതിനെ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞുന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. ബാറിക്കുമോർ. സദൃശ്യവാക്യങ്ങൾ 31:10-30. സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല. അവൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല, നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു. ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരുത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വിടുത്തലേക്ക് കൈനീട്ടുന്നു. അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു. ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർക്കൊക്കെയും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു. ക്ഷണപടവും ധൂമ്രവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരോടുകൂടി ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിൽക്ക് പ്രസിദ്ധനാകുന്നു. അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു. അരക്കച്ച ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവികാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്. നീയോ അവരിലെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. പാറിക്കുമോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ജീവിതമായിരുന്നു. ശിമയോൻ പത്രോസും ദിദിമോസും തോമസും ഗലീലയിലുള്ള കാനായിലെ നഥാനിയേലും സബദിമക്കുള്ളവന്റെ ശിഷ്യന്മാർ വേറെ രണ്ടുപേരും ഒരുമിച്ചുകൂടിയിരുന്നു. ശിമയോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നുവെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശി വീണ നാൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി. അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിച്ചിട്ട് ഈ കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തിലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടയിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനിലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചൊഴിയൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാർ ഒരുത്തിനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്തവർക്ക് കൊടുത്തു, മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കാന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിച്ചാൽ പത്രോസ് ദുഃഖിച്ചു, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശുവിനോട്, എന്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്തേക്ക് നടന്നു. വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാന്ന് അവനോട് പറഞ്ഞു. പത്രോസിന് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവനെ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളെ ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കില്ല എന്നല്ല, ഞാൻ വരുവോൾ അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവന്റെ സാക്ഷ്യ സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ബാറിക്കുമോ 50 സങ്കീർത്തനം. ദൈവമഹോവയായ ദൈവാളി ചെയ്തു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടുവിൻ. ദൈവം തന്നെ ന്യായാധിപതിയായിരിക്കാൽ ആകാശം അവർക്ക് അവന്റെ നീതിയെ ഘോഷിക്കും. എന്റെ ജനമേ, കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകൾ നിന്ന് കോലാറ്റുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെ ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്ക. അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ എന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്തു കാര്യം? നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു, നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകയില്ല. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു ബാധിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ത്രിയേക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാധരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ധന്യമാർന്ന ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും ഒരുക്കിയെത്തുന്ന തമ്പുരാനെ വളരെ ഭക്തിയോടും ഒരുക്കത്തോടും വിശുദ്ധിയോടുകൂടെ നമുക്ക് സ്തുതിക്കുകയും വന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാധാരണ ഉറപ്പിക്കാറുള്ളത് പോലെ തന്നെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ധന്യമാർന്ന നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കി, ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ ദൈവസ്വർഗത്തിൽ അത് കണക്കപ്പെടുന്ന നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി നാം ഒരുമിച്ച് നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന എന്റെ ഹൃദയം അവൻ അറിയുന്നു എന്നുള്ള ഒരു ആഴമായ വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേർത്ത് നൽകുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്യ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ ആരാധീര വൈദികരെ വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടുകൂടി കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹത്തിന് നിദാനമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം ദൈവവും പാകെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. നിൻദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പലപ്പോഴും ഈ ഗീതം നമ്മൾ സമർപ്പിക്കാറുണ്ട്. ഈ ഗീതം വളരെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന ഒരു ഗാനമാണ്. പലപ്പോഴും ദൈവ അനുഗ്രഹങ്ങള് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും ശ്വസിക്കുന്നത് പോലും തമ്പുരാൻ ഒരുക്കുന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഹൃദയത്തിനുള്ളിൽ നിന്ന് ഭക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുവാനും ആ സ്നേഹം ഒരു ആരാധനയായി അതൊരു ഭക്തിയായി അതൊരു സമർപ്പണമായി പരിലസിക്കുവാനും ഇടയാക്കി തീർക്കുന്നത്. നമുക്ക് ഓരോ നിമിഷവും തന്റെ കരങ്ങളിൽ വളരെ ആർദ്രമായ അനുകമ്പയോടുകൂടി നമ്മളെ സ്നേഹിക്കുന്ന തമ്പുരാനെ ഈ ഗീതം പാടി നമുക്ക് വാഴ്ത്തിപ്പോഴ്ത്താം. Yeah.
Thank you. സാത്താന്റെ സ്ഥലവഴികളിൽ നിന്നും കണികളിൽ നിന്നും ഞങ്ങൾ തെറ്റിയൊഴിഞ്ഞ് നിന്റെ മഹിമ നിറഞ്ഞ പ്രകാശത്തിൽ കൂടി നടക്കേണ്ടതിന് തിരുവചനത്താൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പങ്ങൾ ആചരിക്കുന്നതിനും ഞങ്ങളുടെ ഹൃദയങ്ങളെയും സൽക്രിയകൾ ചെയ്യുന്നതിനും ഞങ്ങളുടെ കൈകളെയും ശക്തിപ്പെടുത്തേണ്ടമേ. കർത്താവെ, ഞങ്ങളുടെ കാൽച്ചുവടുകളെ തിരുവചന പ്രകാരവും ഞങ്ങളുടെ വിചാരങ്ങളെ നിന്നെ കുറിച്ചുള്ള ഓർമ്മയിലും ഉറപ്പിക്കേണ്ടമേ. ഞങ്ങളുടെ വാക്കുകളെയും നാവുകളെയും നിന്റെ മഹത്വ ശബ്ദങ്ങൾക്കായി കാത്തുകൊള്ളണമേ. നിന്റെ സത്യോപദേശത്തെ ഞങ്ങൾ സ്ഥിരപ്പെടുത്തേണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കുകയും നിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. ആയത് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നേറ്റും നേക്ക് കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ.
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊരിക്കൽ കൂടി ധന്യമാർന്ന ഈ കൂട്ടായ്മയിൽ ഭാഗമാകുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ വീണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് പരിശുദ്ധ തീർപ്പ് പെരുന്നാളിന് ശേഷമുള്ള ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കർത്താവ് വിവിധ അവസരങ്ങളിൽ ശിഷ്യ സമൂഹത്തിലും മറ്റു പലർക്കും പ്രത്യക്ഷനാകുന്നു. ആ ദൈവ സാന്നിധ്യബോധം ആദിമ സഭ അനുഭവിച്ച ആ വലിയ ചിന്തയെ വർത്തമാന കാലഘട്ടത്തിലും ഉയർപ്പിന്റെ സന്തോഷവും ഉയർപ്പ് നൽകുന്ന പ്രതീക്ഷയും ഉയർപ്പ് നൽകുന്ന പ്രത്യാശയും ഉയർപ്പ് നൽകുന്ന വിശ്വാസവും ഉയർപ്പിൽ കൂടി രൂപപ്പെടുന്ന ദൈവസാന്നിധ്യബോധവും ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭ അനുഭവിക്കുകയും തിരിച്ചറിയുകയും അതിനേക്കാളുപരി അനുഭവിച്ച് തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ജനങ്ങളായിട്ട് ഈ ദിവസങ്ങളെ നമ്മൾ കാണുന്നു. കൂടുതൽ ആത്മീയ പരിപോഷത്തിന്, ആത്മീയ ശക്തിക്ക് ഈ ചിന്തകളും ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഒക്കെ നമ്മളെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദിവസത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഒരു പക്ഷെ നമുക്കറിയാമായിരിക്കും. 15-ാം തീയതിയാണ് അല്ലെ? ജനുവരി 15. എന്താ ജനുവരിയുടെ 15-ന് പ്രത്യേകത? സോറി, മെയ് 15. ജനുവരി അല്ല, മെയ് 15. മെയ് 15-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. കഥകൾക്ക് വേണ്ടിയുള്ള ദേവമാതാവിന്റെ പെരുന്നാൾ അല്ലേ മെയ് 15-ാം തീയതി അല്ലേ? കഥകൾക്ക് വേണ്ടിയുള്ള ദേവമാതാവിന്റെ പെരുന്നാളായിട്ടെന്ന് നമ്മൾ കാണുകയാണ്. നമ്മുടെ സഭാ കലണ്ടറിൽ അത് പ്രത്യേകമായിട്ടുണ്ട്. അതുപോലെ തന്നെ യൂഹാനൻ മാർ സേവേറിയസ് പത്രാപോലിത്തായുടെ 29-ാമത്തെ ഓർമ്മയാണ് 16-ാം തീയതി നാളെ. പൊരട്ടി സിയോൻ സെമിനാറിൽ കബറടി അംഗീകരിക്കുന്ന പരിശുദ്ധ പിതാവാണ് പ്രത്യേകിച്ച് യുഹാൻ മാർ സേവർ തിരുമേനി. നമ്മുടെ സഭയുടെ, പ്രത്യേകിച്ച് നമ്മുടെ ആരാധനകളും കൂടാശകളും ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതുകയും ആ യാഥാർത്ഥ്യത്തെ കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ശ്രമിക്കുകയും ചെയ്ത ആ വലിയ സംഭവത്തെ നമ്മൾ പ്രത്യേകമായിട്ട് ആ പിതാവിന്റെ ഓർമ്മയിൽ അനുസ്മരിക്കുന്നു. ഇതുപോലുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥനയും സാന്നിധ്യവും നമ്മളെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതവും നമുക്ക് ഒരുപാട് ബലവും ശക്തിയും നൽകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ദിനങ്ങളിൽ ആ പിതാക്കന്മാരെയൊക്കെ ഓർക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നമ്മളെ തന്റെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മറ്റാരും ഒന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ്. മറ്റ് ഒരു അച്ഛന് സൗകര്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അച്ഛന് അസൗകര്യം ഉണ്ടായതുകൊണ്ട് രാവിലെ വിളിച്ചപ്പോഴത്തേന് അസൗകര്യം പറഞ്ഞു. അതുകൊണ്ട് ബഹുലഹിന്ന ഞാൻ തന്നെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കാൻ വിചാരിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം, ലോകത്തിലേകയാശ്രയം അന്വേഷിച്ചു മാത്രം ശോകങ്ങളേറി വന്നാലും എന്നുള്ള ഗീതം ദൈവ സമർപ്പിക്കാം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും കടന്നു വരുമ്പോഴും നമുക്ക് ആശ്രയിക്കാൻ സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. ഉറ്റവരും പ്രിയപ്പെട്ടവരും സഹപ്രവർത്തകരും മാതാപിതാക്കളും എല്ലാവരും നമ്മളെ കൈവിടുമ്പോഴും ഭൂമിയുടെ ഏത് അറ്റത്തിലിരുന്നുകൊണ്ട് വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് സ്വർഗത്തിലേക്ക് മെഴുകളെ ഉയർത്തിക്കൊണ്ട് നിലവിളിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള അദൃശ്യ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിക്കൊണ്ട് നമ്മൾ ധൈര്യപ്പെടുത്തുന്ന ആ ദിവ്യ സാന്നിധ്യത്തെ, ആ ദൈവകൃപയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ഗീതം ദൈവ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം.
ലോകത്തിലേക്ക് യാത്രയം യേശു മാത്രം, ലോകങ്ങളേറി വന്നാലും
പരിശുദ്ധമോഹയുടെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവനുഗ്രഹീതരെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ തന്നെ ദൈവമാതാവിന്റെ പെരുന്നാളിൽ നമുക്ക് പല പെരുന്നാളുകൾ ദൈവമാതാവിന്റെയുണ്ട്. 15-ാം തീയതികൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ, അതുപോലെ മെയ് 15-ാം തീയതി കതിരുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ ഓർമ്മ. അപ്പം ഒരുപക്ഷെ ഈ കതിരുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ പെരുന്നാൾ അത് പക്ഷെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാറില്ലാത്ത ഒരു പെരുന്നാളാണ്. മാതാവിന്റെ നാമധേയത്തിലുള്ള പള്ളികളിലൊക്കെ അത് വളരെ ഗൗരവമായിട്ട് കാണുകയും ഒക്കെ നമ്മൾ കാണുന്നതായിട്ട് നമുക്കറിയാം. ഇങ്ങനെയുള്ള പെരുന്നാളുകളൊക്കെ സഭയിൽ ആദിമ കാലഘട്ടം മുതൽ രൂപപ്പെട്ടു വന്ന ഓരോ പെരുന്നാളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വേദപുസ്തകത്തിൽ ഒരുപക്ഷെ ഇതിനെപ്പറ്റിയുള്ള എവിഡൻസ് മറ്റ് കാണത്തില്ലെങ്കിലും വേദപുസ്തക ചരിത്രത്തിന് ശേഷം അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒരുപാട് സുവിശേഷങ്ങൾ, ആ സുവിശേഷങ്ങളൊന്നാണ് യാക്കോബിന്റെ സുവിശേഷം, അതുപോലെ തന്നെ അങ്ങനെ പല അപ്പോസ്തലിക പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങള്, പല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്ന പല സംഭവങ്ങള്, ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പെരുന്നാളുകളൊക്കെ തന്നെയാണ് വിത്തുകൾക്ക് വേണ്ടിയുള്ള മാതാവിന്റെയും അതുപോലെ കതിരുകൾക്ക് വേണ്ടിയിട്ടുള്ള മാതാവിന്റെ പെരുന്നാളുകളൊക്കെ. അപ്പോ ആ ഒരുപക്ഷെ പലർക്കും ഒരു ചിന്തയുണ്ടാകുന്നത് എവിടെ നിന്നാണ് ഇതിന്റെ അടിസ്ഥാനമൊക്കെ. അതിന് അങ്ങനെ ഒരുപക്ഷെ വേദവസം ചേർക്കപ്പെടാതെ പോയ പുസ്തകങ്ങളിൽ ഉള്ള അനേകം ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ട ചില സംഭവങ്ങൾ പിന്നീട് ആദിമ പിതാക്കന്മാരെ ക്രോഡീകരിച്ച് ലഭിച്ചിട്ടുള്ളതാണ്. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ നിങ്ങളുടെ ഒരു ശ്രദ്ധപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നേരത്തെ ഓർപ്പിച്ചതുപോലെ മറ്റ് ആരെയും സൗകര്യപ്രദം കിട്ടാത്തത് കൊണ്ട് ഈ ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം നിയോഗിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചിന്തകളൊന്നും പറയാറില്ലെങ്കിൽ തന്നെയും ഈ ദിനങ്ങളോട് അനുബന്ധിച്ച് മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് വിചാരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ദൈവസ്ഥാനം ഞാൻ ശരണപ്പെടുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ നമുക്കറിയാം ഈ ദിനങ്ങളിലൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് പള്ളികളിലൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ ഒരു ചിന്തയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മനസ്സിൽ തോന്നിയ അതിനോട് വിചാരങ്ങളാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പരിശുദ്ധേവൻ ഗലിയം ഇന്നത്തെ ഭാഗം നമ്മൾ ജൂളിയാൻഡിന്ന് വായിച്ചത്, പല പാർട്ട് നമ്മൾ വായിച്ചു, മതസ്ഥയുമായി ബന്ധപ്പെട്ട ഹന്നാവിന്റെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചു. അതോടൊപ്പം തന്നെ കർത്താവിന്റെ സാന്നിധ്യം മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്കുണ്ടാകുന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ള യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ ചിന്തകളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മുടെ പള്ളികളിലൊക്കെ ഈ ഭാഗം പ്രധാനമായിട്ട് വായിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാമെന്നാണ് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം ഈ കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം നമ്മൾ ഈ എല്ലാ സുവിശേഷങ്ങളിലെയും അവസാന ഭാഗം കർത്താവിന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് വായിച്ച സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ, ഇന്ന് നമ്മൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ അകത്ത് നമുക്കറിയാം പത്രോസും സഹസ്ലീഹന്മാരും 7 പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിൽ പത്രോസ് ലീഹ പറയുന്നുണ്ട് ഞാന് മീൻ പിടിക്കാനായിട്ട് പോകുന്നു, കൂടെ ബാക്കിയുള്ളവരും പോകുന്നു. അവർ മീൻ പിടിക്കാനായിട്ട് പോയിട്ട് വല്ലതും കിട്ടിയോ? ഒരു ചാള പോലും കിട്ടിയില്ല. അവസാനം കർത്താവ് അവരിചിതരെ പോലെ ഒന്ന് പറഞ്ഞു, പടകിന്റെ കുഞ്ഞുങ്ങളെ കൂട്ടാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ നിരാശയോടൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. പടകിന്റെ വലതുഭാഗത്ത് വീശു നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ വീശുന്നു, ഇഷ്ടംപോലെ മീൻ കിട്ടുന്നു. അപ്പൊ അതിലൊരാൾ പറഞ്ഞു നമ്മുടെ കർത്താവാകുന്നു എന്ന് പറയുന്നു. ഉടനെ പത്ത് ദിവസം ചാടി ഇറങ്ങി കർത്താവിന്റെ അടുക്കേക്ക് പോകുന്നു. അവർക്കൊക്കെ എടുക്കാനുള്ള അവർക്ക് കഴിക്കാനുള്ള പ്രാധാന്യമെല്ലാം ഒരുക്കി അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ സ്നേഹത്തിന്റെ വലിയ ഒരു എന്താ കരുതലിന്റെ സ്നേഹത്തിന്റെ ക്ഷമയുടെയൊക്കെ വാക്കുകൊണ്ട് വിശദീകരിച്ചാൽ അത് എത്തിച്ചേരാൻ പറ്റാത്ത ഒത്തിരി ആ ഭാഗത്ത് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ദിവസങ്ങൾ എടുക്കും. അത്രയ്ക്ക് ആഴമായ സ്പർശനം ഉണ്ടാകുന്ന ഹൃദയത്തിൽ ക്രിസ്തു സാന്നിധ്യത്തിന്റെ സ്പർശനം നമ്മൾ അനുഭവിച്ചറിയുന്ന ഭാഗമായതൊക്കെ. ഞാൻ ഇതിലേക്കൊന്നുമല്ല കിടക്കുന്നത്, ഞാൻ ഈ ഒരു ചിന്തകളും ഇന്ന് നമ്മൾ വായിച്ച ഭാഗമായ ചിന്തകളും അതുപോലെ തന്നെ കർത്താവിന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട മറ്റ് പുസ്തകങ്ങളിൽ മത്തായി മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങൾ എഴുതിയിട്ടുള്ള ഭാഗങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ കാര്യം കർത്താവിന്റെ പുനരുദ്ധാനം ഏറ്റവും സന്തോഷകരമായിരുന്നെങ്കിലും ഈ ശിഷ്യന്മാര് കർത്താവിന്റെ പുനരുദ്ധാനത്തെ ഏത് രീതിയിലാണ് അഭിമുഖീകരിച്ചത്? ഒരു സന്തോഷമുണ്ടായിരുന്നോ? അത് വെറുതെ പറയല്ലേ കേട്ടോ, സന്തോഷം ഇല്ലായിരുന്നോ ചോദിച്ചു ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. തീർച്ചയായിട്ടും സന്തോഷമുണ്ടായിരുന്നു കേട്ടോ, സംശയമൊന്നുമില്ല. അവര് ഭയന്ന് പറഞ്ഞ് നിലവിളിച്ച് കൂടിയിരിക്കുമ്പോഴ കർത്താവിനെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു വലിയ ആനന്ദമായിരുന്നു. കാരണം അവരനാഥരായിരുന്നു കർത്താവ് ഭരിച്ചു കഴിഞ്ഞതിന് ശേഷം. കർത്താവിന്റെ സാന്നിധ്യം ഇപ്പൊ അവർ സനാഥരാകുന്ന ബോധ്യപ്പെട്ടത്. സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു, യാതൊരു സംശയമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം ശിഷ്യന്മാർക്കാണ്. കാരണം അവരാണല്ലോ ഇതിന്റെ ഏറ്റവും വലിയ വിക്ടിംസ് അല്ലേ. കാരണം അവരെ കണ്ടാല കൊല്ലാനിരിക്കുന്നത്. കർത്താവ് എത്ര നാളും കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിനെ പറ്റി വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന് വെച്ച് കർത്താവ് മരിച്ചും പോയി. അവരില്ലാത്ത അവസരത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബാക്കി എല്ലാവർക്കും ധൈര്യമായിട്ട് നടക്കാം, പക്ഷെ നടക്കാൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത 11 പേർക്കേ ഉള്ളൂ അല്ലേ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം കർത്താവിന്റെ പുനരുദ്ധാരണത്തിൽ ഏറ്റവും സന്തോഷിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാതാവിനേക്കാളും കൂടുതൽ ഒരു ശിഷ്യന്മാരായിരിക്കും. കാരണം അവരാണല്ലോ സഹപ്രവർത്തകർ. അപ്പൊ സന്തോഷത്തിന്റെ പ്രശ്നമല്ല, പക്ഷെ അവരെ ബാധിച്ചിരുന്ന വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതറിയാം, അവർക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ വിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മീൻ പിടിക്കാനായിട്ട് പോകുന്നത്? നാളെ പറ്റിയുള്ള അവിടെ ചിന്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ. സാമ്പത്തിക പ്രയാസങ്ങള്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്താ പറയുന്നത് ഒരു വളരെ നിർവികാരബോധത്വം, ഇങ്ങനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. നാളെ ഇത് ചെയ്യും, കാര്യം രണ്ടു പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഭാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർ പലർത്തും വിശ്വസിച്ചാണ് പറയുന്നത്. നമ്മളിപ്പം ഒരു മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴും അവിടെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവസാന ഭാഗം 16 അധ്യായം പറയുമ്പോൾ 14 വാക്യം പറയും, പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവനവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക്, തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക്. ആരാ കണ്ടവരെന്ന് പറയുന്നത്? പല സ്ത്രീകളൊക്കെ ആയിരുന്നല്ലെ, അവര് കർത്താവിന്റെ കളറെ പോയ സ്ത്രീകളൊക്കെ. കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാകിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും കർത്താവ് ശാസിച്ചു അല്ലെ. അപ്പൊ അവർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് കർത്താവിന് മനസ്സിലായി. അത് അവരുടെ അവരുടെ ഒരു ഒരു പ്രയാസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. എന്നിട്ട് 24 ലൂക്കോസിന് സുവിശേഷം 24 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 10 വാക്യം അവസാന ഭാഗം വായിക്കുമ്പോൾ അവരോട് കൂടെയുള്ള മറ്റു പല സ്ത്രീകളും ഇത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവരെ വിശ്വസിച്ചില്ല അല്ലേ. എന്നിട്ട് പത്രോസ് ഓടി ചെന്ന കലറയിലേക്ക് പോയി. അപ്പൊ അവിടെയും പറയുന്നുണ്ട് ഈ ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അവര് എന്താ സ്ത്രീകൾ വന്ന് അറിയിച്ചപ്പോഴ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കേണ്ടവരും ഏറ്റവും കൂടുതൽ അത് ലോകത്തോട് പ്രഘോഷിക്കേണ്ടവരും അത് വിശ്വസിക്കുന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഈ ഇവര് കർത്താവിന്റെ പുനരുത്ഥാനത്തെ വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അത് കാണാതിരുന്നത് അല്ലെങ്കിൽ അവർ വിശ്വസിക്കാതിരുന്നത്? ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ അത്ര കാര്യമായിട്ട് അതിനെ വിശ്വസിക്കാനുള്ളത്? ഞാനിപ്പോഴ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി കടന്നുറങ്ങിയപ്പോൾ യേശു എന്റെ അടുത്ത് വന്നു, ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? അടിച്ചിരിക്കുന്നല്ലാരും വിശ്വസിക്കല്ലേ, കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വിശ്വസിക്കണമെന്നില്ല അല്ലേ. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? എന്നിലുള്ള വിശ്വാസമോ ക്രിസ്തുവിനുള്ള വിശ്വാസമോ നിങ്ങൾക്കുള്ള വിശ്വാസമോ? കാരണം നിങ്ങൾക്കറിയാം ഈ രാജേഷത്തിന് എന്തായാലും ഏതായാലും കുറെ നാൾ അതിനെ കൊണ്ട് കാണുന്നത് ഇല്ലയോ. ചില അച്ഛന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ വല്ലപ്പോഴും ഞാനും കർത്താവും തമ്മിൽ ഇങ്ങനെ ചില വിഷയങ്ങളെ പറ്റി ഇങ്ങനെ ഉണക്കി സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുരുക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ചില ഞാൻ കേട്ടിട്ടുണ്ട് പല അച്ഛന്മാരെ പ്രസംഗിക്കുന്നത്, അല്ല പല അച്ഛന്മാരെയൊക്കെ സൂചിയുടെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും കർത്താവ് വല്ലപ്പോഴും ഇരുന്ന് കുരുക്കാറ്. ഇത് കേൾക്ക് കഴിയുമ്പോഴത്തേക്ക് ഈ നമുക്ക് തോന്നുന്നു ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഒന്നാം ക്ലാസ് പോലെ ഒരേ ഓലയിലിരുന്ന് പഠിച്ചതാ. അപ്പം പിന്നെ അങ്ങ് അതായത് ഈ പ്രസംഗിക്കുന്നവര് എന്നിൽ എനിക്ക് ക്രിസ്തുവിനോട് അഗാധമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ മനുഷ്യരുടെ മുമ്പാകെ വിളിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന പലരൊക്കെ. പക്ഷെ ഞാൻ അതില് പലപ്പോഴും ആത്മീയ നമ്മുടെ പരിപരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പരിപൂർണമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ത്യാഗിച്ച ഒരു പിതാക്കന്മാരും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. അത്രയും അവകാശം അവരുടെ ജീവിതത്തിലൊന്നും കാണിച്ചിട്ട് പോലുമില്ല. കാരണം അവര് ഈ അത്ഭുതത്തോടും അതിശയത്തോടും വിശ്വാസം ഒക്കെ ഉണ്ടെങ്കിലും വളരെ എന്താ പറഞ്ഞേ അവരത്രയും വലിയവരല്ല എന്നുള്ള, അവരൊക്കെ വലിയവരാണെന്ന് നമുക്ക് തോന്നിയാലും അവർ അത്രയും ഉയർന്നിട്ടുള്ളവരാണെങ്കിൽ പോലും അവർ വലിയവരല്ലെന്ന് അവർക്ക് സ്വയം തോന്നിയിട്ടുണ്ട്, അങ്ങനെ കാണിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനൊക്കെ ഒരുപക്ഷെ ഈ ആത്മീയ അപക്വതയാണ് അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നടക്കുന്നത്. പോട്ടെ, ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അല്ലേ. അത് എന്റെ കുഴപ്പമാണോ അതോ ക്രിസ്തു പ്രത്യക്ഷപ്പെടത്തില്ലെന്നുള്ളത് ഉള്ള ബോധ്യമാണ്? നമുക്ക് എന്താന്ന് പറയാൻ അറിയത്തില്ല, എന്താന്ന് പറയാൻ അറിയത്തില്ല എന്തുകൊണ്ട്. അപ്പൊ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാലും അത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് നമുക്ക് പറയാൻ അറിയത്തില്ല. ഈ പലപ്പോഴും ഈ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തുകൊണ്ട് അവരാദ്യം വിശ്വസിച്ചില്ല എന്ന് തോന്നുമ്പോഴ് ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ക്രിസ്തു വിശ്വാസമില്ലായിരുന്നു. അതാ സംശയിക്കണ്ട, യേശുമ്പരാൻ കൂടെ ഇരിക്കുന്ന അവസരത്തിൽ അവർക്ക് ക്രിസ്തുവിൽ യാതൊരു അവിശ്വാസവും ഇല്ലായിരുന്നു. അവർക്ക് 100% ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ സുവിശേഷം വളരെ വ്യക്തമായിട്ട് വായിക്കുമ്പോഴും ശിഷ്യന്മാരും ഈ ചെമ്പരാൻ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് മനനം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അവർക്ക് ക്രിസ്തുവിൽ ഈ 12 അപ്പോസ്തലന്മാർക്ക് യൂദായ്ക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം യൂദായുടെ ലക്ഷ്യം മാറിപ്പോയെന്നുള്ളത് അവസാനം ഈ 12 പേർക്കും യാതൊരു അവിശ്വാസവും ക്രിസ്തുവിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സുവിശേഷം വായിക്കുന്ന നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ ഈ ക്രിസ്തുവിൽ 100% വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ക്രിസ്തു പ്രപഞ്ചത്തിന്റെ രാജാവാണെന്ന് അവർ മനസ്സിലാക്കുകയും ഈ ഭൂമിയെ മുഴുവൻ നീതിയോടെ നീ രാജൻ ന്യായം വിധിച്ച് സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുമ്പോൾ നിന്റെ സിംഹാസനത്തിന്റെ ഇടത്തും വലത്തും എന്റെ രണ്ട് മക്കളെ കൂടെ ചേർക്കണം ആര് പറഞ്ഞത്? സബദിയുടെ ഭാര്യ പറഞ്ഞത് അല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഈ അമ്മ ഈ സബദിയുടെ ഭാര്യ അല്ലെങ്കിൽ യാക്കോബ് യോഹന്നാന്റെ അമ്മ അത് പറയണമെങ്കിൽ അവർക്ക് എവിടുന്ന് കിട്ടിയ തിരിച്ചറിയുക? ഇത് ഈ മക്കളിൽ നിന്നുള്ള തിരിച്ചറിയുക. അപ്പൊ മക്കള് കർത്താവിന്റെ കൂടെ നടന്ന മക്കള് പിന്നെ അമ്മയോട് പറഞ്ഞു കാണും അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വാക്ക് കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത ദൈവിക അനുഭവങ്ങളെ പറ്റി. ആ അനുഭവങ്ങളുടെ വെളിച്ചം ഈ അമ്മയ്ക്കുണ്ടായത് കൊണ്ടാ ഈ ക്രിസ്തു രാജാവാണെന്നും അവൻ രാജാവായിട്ട് ഇനിയും ലോകത്തെ വിധിക്കാൻ വരുമ്പോൾ അഭിമാനത്തോടെ എന്റെ മക്കൾ രണ്ടുപേരും വിടത്തും. അത് മാത്രമല്ല കർത്താവ് ചോദിക്കുന്നുണ്ടല്ലയോ, അത് നിങ്ങൾ ചോദിക്കുന്ന കാര്യം വളരെ അസാധ്യമാണ്, വളരെ പ്രയാസമുള്ളതാ, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ അവർ കഴിയുമോ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത അവർക്ക് അനുഭവിക്കാൻ കഴിയുമോ, വളരെ 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 വിശ്വാസമുള്ളവർ നടക്കേ അവർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമുള്ളവരാണ് പറഞ്ഞത്. കാരണം ഈ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ത്യാഗം, എന്റെ മക്കൾ ഈ ത്യാഗം അനുഭവിക്കും, അവർക്കുള്ള വിശ്വാസവും നിന്നിലുള്ള ബോധ്യവും ഉണ്ടെന്ന് അവർക്ക് ഈ അമ്മയ്ക്ക് വളരെ വ്യക്തമുണ്ട്. അപ്പം അവര് തീർച്ചയായിട്ടും ഈ ശിഷ്യന്മാര് കർത്താവിൽ വിശ്വസിച്ചിരുന്നുള്ള യാതൊരു സംശയവുമില്ല. അത് മാത്രമൊന്നുമല്ല അവരുടെ ഇടയിൽ ഏറ്റവും വലിയ തർക്കം എന്തായിരുന്നു? ഞങ്ങളിൽ ആരാണ് വലിയവർ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. കാരണം എന്തായാലും ക്രിസ്തു ഏറ്റവും വലിയവനായതുകൊണ്ടാണല്ലോ ക്രിസ്തു കഴിഞ്ഞാൽ എന്നുള്ള ചിന്ത തന്നെയാണ്. ക്രിസ്തുവിനൊക്കെ വലിയവരാണെന്ന് അവരേക്ക് ചിന്തിക്കത്തില്ല. കാരണം ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യത്തിൽ ഞങ്ങളിൽ ആരാണ് വലിയവൻ? അപ്പൊ ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവർക്ക് ഇമാജിൻ പോലും ചെയ്യാത്ത സാധ്യതകൾ ക്രിസ്തുവിനെ അവർ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കള്ളറിന്റെ മുകളിൽ കൂടെ നടക്കുന്നു, ആർക്കത് സാധിക്കാൻ പറ്റുന്നത്? അതിനൊക്കെ അവർ ഭാഗമാക്കാനല്ലേ? അതിനേക്കാൾ ഉപരി ഒറ്റ വാക്കുകൊണ്ട് ക്ഷോഭിച്ചിരുന്ന കാറ്റിനെയും കടലിനെയും വാക്കുകൊണ്ട് വലിഞ്ഞു മുറിക്കവനല്ലേ കർത്താവ്? താബോർ മലയുടെ മുകളിലെ രഹസ്യങ്ങളൊക്കെ കണ്ടു. അപ്പം ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ ഭാഗമാക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു അവിശ്വാസവും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവൻ ദൈവപുത്രൻ. കാരണം എന്താ പറയാ, ഫിലിപ്പിന്റെ കൈസേരിയിൽ മനുഷ്യപുത്രൻ ആരെന്ന് പറയുമ്പോൾ പത്രോസിന് തടകുടം ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാകുന്നു. ബാർ യോനാ ശിമോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാപുത്രം നിനക്ക് വെളിപ്പെടുത്തിയത്. വളരെ അത് വെറുതെ പത്രോസിന് പറയുന്നതല്ല, ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിന് ബോധ്യമുള്ളത് കൊണ്ടാണ് പത്രോസിന്റെ സാക്ഷ്യത്തെ കർത്താവ് സാധൂകരിക്കുന്നത് അല്ലെ? മാത്രമല്ല പല രംഗങ്ങളിലും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിന്റെ തിരിച്ചറിയിലെ വന്ന അപ്പത്തെ പറ്റി വിശദീകരിക്കുമ്പോഴ് കർത്താവിന്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നു? 12 കേട്ടോ, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. 12 പേര് അപ്പോസ്തലന്മാര് ശിഷ്യന്മാർ ഒരുപാടുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് ഈ തന്റെ രാജ്യത്തെ പറ്റിയും അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെ പറ്റിയും ഈ ശരീരം പൊളിക്ക് 3 കൊണ്ട് ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ ഈ ശിഷ്യന്മാരെല്ലാം കേട്ട് അവർ പറയുന്നത് ഒരു കഠിന വാക്ക് അല്ലയോ? യോഹന്നാന്റെ സുവിശേഷം 6 67 68 69 വാക്യത്തിൽ പറയുന്നുണ്ട് അല്ലേ, ഇത് കഠിന വാക്ക്, ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവർ പിണങ്ങിപ്പോകുന്നുണ്ട് ശിഷ്യന്മാര്. അപ്പൊ ഉടനെ അപ്പോസ്തലന്മാരുടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും യാഗ്യാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്ക് പോയിക്കൊള്ള മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പത്രോസ്ലിക മറുപടി പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ശിമോൻ പത്രോസ് അവരോട്, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഈ സുവിശേഷങ്ങളിലെ ഈ ഭാഗങ്ങളൊക്കെ കർത്താവ് ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സാക്ഷാൽ ദൈവപുത്രനാണെന്നും ഇത് കർത്താവാണെന്നും എന്റെ ദൈവമാണെന്നും അവർക്ക് 100% വിശ്വാസം, അവർക്ക് യാതൊരു അവിശ്വാസമോ കാര്യത്തിലില്ലായിരുന്നു. പക്ഷെ എവിടെയാണ് ഈ പുനരുദ്ധാരണ ശേഷം ശിഷ്യന്മാർക്ക് പാളിച്ചു പറ്റിയത്? ഈ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ അറിവുണ്ടായിരുന്നെങ്കിലും അവർ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ്. അവർ 2-3 കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നി ഇതിനോട് ചേർത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. ഒന്ന്, ഈ അവർക്ക് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ അവർക്ക് അവരുടെ ധൈര്യം ചോർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉള്ളിൽ ദൈവത്തെ പറ്റിയൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജ് എന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഈ കടലിന്റെ കൂടി നടക്കുന്നതും കാറ്റിനെ വലിഞ്ഞു കിട്ടുന്നതും കടലിനെ നിയന്ത്രിക്കുന്ന ഒക്കെ ഒരു ഇമേജ് അവരുടെ ഉള്ളിൽ ദൈവത്തെ പറ്റി കിടക്കുന്നത്. അപ്പൊ ഈ യേശു തനിക്ക് കഷ്ടത ഉണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ ക്രൂശിന്റെ മുകളിൽ വളരെ ബലഹീനമായ വേദനകളും നൊമ്പരങ്ങളും ഏറ്റപ്പോഴ് അവരൊരിക്കലും വിചാരിച്ചില്ല ഇത് യാഥാർത്ഥ്യമാകുന്നു. ക്രിസ്തുവിനെ അവർക്ക് ജീവിച്ചിരുന്നപ്പോ വലിയ വിശ്വാസമായിരുന്നു, പക്ഷെ മരിച്ച ക്രിസ്തുവിനെ അവർക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു എന്നുള്ളതാണ്. അതവരുടെ ജീവിതത്തിൽ വന്ന ഒരു പാളിച്ചയുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ദൈവത്തെ പറ്റി ഇമേജ് ഇവരിൽ കൂടുതൽ യഹൂദന്മാരാണ്. യഹൂദന്മാർക്കറിയാമായിരുന്ന ഒരു മെസ്സിഹ വരുന്നത്. ആ മെസ്സിഹയുടെ പ്രത്യേകത എന്താ? ദാവീദ് രാജാവിനെ പോലെ, കാരണം ദാവീദ് രാജാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് അല്ലേ. അന്ന് ആ കാലഘട്ടത്തിൽ, അതായത് ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ്, ഓരോ ലോകത്തിലുണ്ടായിരുന്ന ഓരോ സാമ്രാജ്യ ശക്തിയാണ് മിസ്രയീം, അസൂർ, ഇസ്രായേൽ, ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തിൽ ഓരോ രാജ്യങ്ങളാണ് ഏറ്റവും തലപ്പത്ത് വരുന്നത്. ഏത് രാജ്യം ഏറ്റവും ശക്തി ഉള്ള രാജ്യമായിട്ട് മാറുന്നുവോ ആ രാജ്യം അങ്ങനെ ആകുന്നതിന് പിന്നിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അല്ലെ കഴിവെന്ന് പറയുന്നത് ആ രാജാവിന്റെയാണ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അതിലേറ്റവും ടോപ്പിലെത്തിയിരിക്കുന്ന രാജാവാരായിരുന്നു? ദാവീദായിരുന്നു. കാരണം ദാവീദ് രാജാവ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അനുഭവിച്ച അത്രയും സന്തോഷവും സമാധാനവും ഒന്നും ഒരിക്കലും പിന്നിൽ ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഒരേപോലെ കഴിവും അത് ദൈവത്തിലുള്ള വിശ്വാസവും സ്വന്തം വിശ്വാസത്തിലുള്ള അർപ്പണബോധമുള്ള അസാമാന്യമായ ശക്തിയാണ് ദാവീദ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രാജാവിന്റെ മനസ്സിൽ എപ്പോഴും ദാവീദ് എന്ന് പറഞ്ഞൊരു കിങ് ഫിഗർ ആയിരുന്നു. അപ്പൊ ഇവർക്ക് കഷ്ടത ഉണ്ടാകുന്ന കാലഘട്ടത്തിലൊക്കെ ഈ മഷിക വരും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ ഭാവന എന്താ നടന്നത്? അങ്ങനെ ഒരു ഇമേജ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത, കാരണം രാജാ ദാവീദിനെ ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരിലും വിജയം കണ്ടാണല്ലോ രാജാവ്, ഒരിക്കലും പരാജിതനാകാത്ത ഏക രാജാവ് എന്നുള്ള ദാവീദേ ഉള്ളൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. അപ്പൊ അങ്ങനെ ഒരു രാജാവാണ് ക്രിസ്തു. അങ്ങനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. അപ്പം ഈ ഇത്രയും ശക്തിയുള്ള ആള് അല്ലേ ഒരിക്കലും പരാജയപ്പെടത്തരുന്നുള്ളൊരു ധാരണ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം ജെറുസലേം ദേവാലയത്തിലേക്ക് കർത്താവ് പോകുമ്പോൾ കഴുതപ്പുറത്ത് എത്ര വിജയ ശ്രീലാളുകളായിട്ടാ പോകുന്നത് അല്ലേ. അപ്പൊ അവരുടെ ഉള്ളിൽ വലിയ ശക്തനായ രാജാവാണ്. കാരണം ആളുകൾ വസ്ത്രമൊക്കെ വിതിരിച്ച് പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ രാജകീയമായിട്ട് കൊണ്ടിരിക്കുക അതിന് തൊട്ടൊരാഴ്ച മുമ്പ്. എന്നിട്ടോ ജെറുസലേം ദേവാലയം ചെന്നിട്ട് എന്താ ഉണ്ടായത്? തന്റെ കോപവും തന്റെ അധികാരമൊക്കെ അവിടെ കാണിക്കുക, അവിടെയുള്ള എല്ലാവരും പുരോഹിതന്മാരെ ഉൾപ്പെടെ അടിച്ചു കാണിക്കുക. അപ്പൊ അത്രമാത്രം ശക്തിയുള്ള ഈ രാജാവ്, ഈ ഞങ്ങളുടെ അനുഭവനാഥൻ, കടലിനെയും കാറ്റിനെ ഒക്കെ നിയന്ത്രിക്കുന്നവൻ, ഇങ്ങനെ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നവർ ഒരിക്കലും വിചാരിച്ചില്ല. അത് അവരുടെ വിശ്വാസത്തെ, കഷ്ടാനുഭവം ബന്ധപ്പെട്ട വിശ്വാസത്തെ വളരെയധികം ഹാനികരമായിട്ട് ബാധിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കഴിയും. രണ്ടാമതായിട്ട് അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഗോഡ് ഇമേജ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഇമേജിൽ ഏറ്റവും ശക്തമായിരുന്നു ദൈവം മരിക്കും. ദൈവം മരിക്കത്തില്ല, ദൈവം മരിച്ചാ പിന്നെ. കാരണം മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവനാ ക്രിസ്തു, ലാസറിനെ ഉയർപ്പിച്ചവനാ ക്രിസ്തു. പക്ഷെ മരിച്ച ക്രിസ്തുവിനെ ആരും ഉയർപ്പിക്കും? അതാണ് അവരുടെ പ്രശ്നം. ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയും, ഞങ്ങളെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയും, പക്ഷെ മരിക്കുന്ന കർത്താവിനെ പിന്നെ ആരാ ഉയർപ്പിക്കുന്നത്? ആ മരിച്ചു കഴിഞ്ഞാല് ദൈവം മരിക്കുമോ എന്നുള്ളൊരു ചിന്ത അത് എക്കാലത്തും. പക്ഷെ ദൈവം മരിക്കണം, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു മരിക്കണം, അത് ദൈവത്തിന്റെ വിഷനാ. എന്താണ് ആ മരണം എന്ന് പറയുന്നത്? അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കോതമ്പ് മണി അത് അഴുകിയില്ലെങ്കിൽ അത് ജീവിക്കത്തില്ല. കാരണം ഇത് അഴുകി ഈ മരണ താൻ മരണം എന്ന് പറയുന്ന തലത്തിൽ കൂടി കടന്നുപോയി മരിച്ചവരുടെ സുവിശേഷം ഘോഷിച്ച് ജീവനുള്ളവരെ മരിച്ചുപോയവരെ ഒരുപോലെ കൊണ്ടുവരാനാണ് കർത്താവിന്റെ മിഷൻ. പക്ഷെ അത്ര കണ്ട് തിരിച്ചറിവ് ആർക്കുണ്ടായില്ല. അതുകൊണ്ട് ദൈവം മരിക്കുമോ നമുക്കറിയാം. ഈ മഹാഭാരത കഥയില് ഈ ലോർഡ് കൃഷ്ണ അദ്ദേഹം മരിക്കുന്ന ഒരു ഭാഗമുണ്ട്, വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? അങ്ങനെ സംഗതിയുണ്ട് അത്. ആ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം അതങ്ങനെ പോകണമായിരുന്നു. അതൊരു ശാപത്തിന്റെ പ്രത്യാഘാതമായിട്ട അങ്ങനെയാണല്ലോ. വന്ദേ മുകുന്ദരാഹരേ ആര് പാട്ടൊക്കെ എഴുതിയത് ആ ഒരു മരണത്തിന്റെ കൃഷ്ണ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അങ്ങനെ ആ മരണത്തിൽ കൂടിയാണ് ആ പ്രോസസ്, ആ ശാപം അല്ലെങ്കിൽ ആ ലോകത്തുണ്ടായ ശാപം. ഇതൊരു വളരെയധികം റിലേറ്റഡ് ആണ് ഈ ക്രിസ്തുവിന്റെ ജീവിതവും കൃഷ്ണന്റെ ജീവിതവും ഒക്കെ നോക്കുമ്പോൾ. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ക്രിസ്തുവിന്റെ ജീവിതം മുൻകൂട്ടി തന്നെ കണ്ടു എഴുതിയതായിരിക്കും. പല ഭാഗങ്ങളിലും ഒക്കെ ഒത്തിരി താരതമ്യമുണ്ട്, പോട്ടെ ഞാൻ അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നില്ല. അപ്പം ഈ മരണത്തിന്റെ ഒരു തരത്തിൽ കൂടി കടന്നു പോകണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം, ഉണ്ടെങ്കിലേ ഈ മരിച്ചവരെ ജീവിപ്പിക്കാനായിട്ട് കർത്താവിന് കഴിയത്തുള്ളൂ. മൂന്നാമതായിട്ട് അവരുടെ മനസ്സിലുണ്ടായ അവർക്കുണ്ടായ ഏറ്റവും വലിയ പാളിച്ച എന്താണെന്നറിയാം? ഈ ക്രിസ്തു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തനിക്ക് അഭിമുഖീകരിക്കാൻ പോകേണ്ടി വരുന്ന മരണത്തെ പറ്റിയും അപകടത്തെ പറ്റിയും വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. പക്ഷേ ഈ കടലിൽ കൂടെ നടക്കുമ്പോഴും അല്ലെങ്കിൽ താബോർ മലയിലെ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴും
അവരനുഭവിച്ച അല്ലെങ്കിൽ അവർ കേൾക്കാൻ ആഗ്രഹിച്ച അത്ര വലിയ സന്തോഷമൊന്നും ഈ കർത്താവിന്റെ കർത്താനുഭവത്തെ പറ്റി പറയുമ്പോൾ അത്ര സഹാനുഭൂതിയോട് കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഉണ്ടോ? കാരണം അത് പറയുമ്പോഴത്തേക്ക് പത്രോസ് എന്നാ പറയുന്നത്, ഓ കർത്താവ് ഇനി ചുമ്മാരി ഇതിനൊക്കെ അങ്ങനെ ഉണ്ടാവരുത്. ഇല്ലേ? അപ്പൊ അവർക്ക് അങ്ങോട്ട് ശിഷ്യന്മാര് ഒരിക്കലും എന്താ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞത്, അവർക്ക് അങ്ങോട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് കർത്താവ് ഈ കർത്തവയെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കാനുള്ളൊരു താല്പര്യം അവരുടെ ജീവിതത്തിൽ അവർ പലപ്പോഴും അത് ബ്ലോക്ക് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജീവിതത്തിൽ അതാണല്ലേ. നമുക്ക് ഈ സന്തോഷകരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് നമുക്ക് ക്രിസ്തുവിന്റെ നല്ല കാര്യങ്ങളല്ലേ ഇഷ്ടമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ മരണമൊന്നും നമുക്കൊരു താല്പര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ്, നമുക്ക് സന്തോഷകരമായ ജീവിതം എന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ സന്തോഷം നൽകുന്നതാണെങ്കിൽ ആ ബന്ധം നല്ലതാണ്. പക്ഷെ എന്റെ ദൈവത്തോടുള്ള ബന്ധം എനിക്ക് ദോഷമുണ്ടാകുകയാണെങ്കിൽ, പണ്ടൊരു അമ്മച്ചിയുടെ നിങ്ങൾ കേട്ടോളായിരിക്കും, ഒരമ്മച്ചി ഇങ്ങനെ എപ്പോഴും പരാതി ജീവിതത്തിൽ നിന്നും ദുരിതമാണ്, എന്നും കഷ്ടത മാത്രമേ ഉള്ളൂ അമ്മച്ചിയുടെ ജീവിതത്തിൽ എന്നും ഉള്ളതുള്ളൂ. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയാതെ പറയാം, അച്ഛാ എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പം അച്ഛൻ മരണ പറയാനാ, ഈ ഉണ്ടാകുന്ന കഷ്ടതയൊന്നും മാറ്റാൻ നമുക്കും ഇല്ല വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. കഷ്ടതയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അച്ഛന്മാരുടെ ചെയ്ത് ബന്ധുക്കൾ അച്ഛൻ എന്താ പറയുന്നത്, പ്രാർത്ഥിക്കാന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയും, എന്താ, ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് കഷ്ടത കൂടുള്ളത് അല്ലേ. കാരണം ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ ഈ പിതാക്കന്മാർ വിശുദ്ധന്മാരൊക്കെ വിട്ട് ഉദാഹരണങ്ങളൊക്കെ പറയും. ഒരിക്കലും അമ്മച്ചോട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, അമ്മച്ചി അമ്മച്ചി ദൈവം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അമ്മച്ചിയുടെ ജീവിതത്തിൽ. അപ്പൊ അമ്മച്ചി പറഞ്ഞ, അച്ഛൻ ഒരു ഉപകാരം ചെയ്യാം, എന്നാ കുറച്ച് സ്ഥലങ്ങള് ദൈവത്തോട് പറയാം, എന്നെ ഒന്ന് സ്നേഹിക്കാതെ അച്ഛനെ സ്നേഹിക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ഈ കഷ്ടതകളെ പിന്നെ ദൈവത്തോട് നമുക്ക് സ്നേഹവും ദൈവികമായിട്ടുള്ള കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ നല്ലതാ. ക്രിസ്മസ് ആഘോഷം, കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വണ്ടിയുടെ ബാക്ക് ചെയ്തിരിക്കുക, കീപ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്മസ്, അത് ക്രിസ്മസിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ചോളാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, അപ്പം അതായത് ആഘോഷങ്ങളിൽ ക്രിസ്തുവിനെ കൈവിടാതെ സൂക്ഷിക്കുക അല്ലേ. ഈ പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങളിലാണ് ക്രിസ്തുവ കൈവിട്ടു പോകുന്നത്. ആഘോഷങ്ങൾ അനവധിയാകുമ്പം ഈ ദൈവത്തിന്റെ അംശങ്ങൾ നമ്മുടെ കല്യാണങ്ങളൊക്കെ എങ്ങനെ പോട്ടെ, ജനവിഷയത്തിലൊന്നും കിടക്കുന്നില്ല, അതൊക്കെ പറയാൻ ഒത്തിരി സമയം എടുക്കും അല്ലേ. അപ്പൊ പലപ്പോഴും നമ്മുടെ ദൈവത്തിന് വേണ്ടി നടത്തുന്ന ആഘോഷങ്ങളിൽ പോലും ക്രിസ്തു ഇല്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമാണ്. കാരണം എന്നറിയാം, നമുക്ക് ഈ കഷ്ടം ഭരിക്കുന്ന ക്രിസ്തുവിനേക്കാൾ നമുക്ക് ഇഷ്ടം സുഭിക്ഷമായ കടലിന്റെ മോളിൽ നടക്കുന്നതും അനുഗ്രഹങ്ങൾ നൽകുന്ന അത്ഭുതങ്ങൾ നൽകുന്ന കർത്താവിനെ നമുക്ക് ഇഷ്ടം. അപ്പൊ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്ന പാളിച്ചകളിൽ, വിശ്വാസത്തിന്റെ പാളിച്ചകളിൽ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കർത്താവ് തനിക്കുണ്ടാകാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ പറ്റിയും നൊമ്പരങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ വിദഗ്ധമായിട്ട് അവർ മാറി എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി നമുക്കറിയാമല്ലോ, ദത്തവന തോട്ടത്തിൽ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് അവരോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൽ, ഒന്നല്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞു. മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോ ഉണ്ടായത് എന്താ? അവരെന്തിനാ ഉറങ്ങിയത്? നമ്മൾക്കൊക്കെ ഈ നമുക്ക് എപ്പോഴാ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നേ? ഭാരങ്ങളൊന്നും ഇല്ലാത്തപ്പോഴാ. ഭാരം കൊണ്ട് ഉറക്കം വരുമോ? ചില മറ്റുണ്ട് അച്ഛാ, ഇരിഞ്ഞും കിടക്കുന്നതും മെരിഞ്ഞു കിടന്നും ഉറക്കം വരുന്നില്ല അച്ഛാ. ഓരോന്ന് ഓർക്കുമ്പോൾ, പിള്ളേരെ പറ്റി ഓർക്കുമ്പോൾ, കെട്ടിയവനെ പറ്റി ഓർക്കുമ്പോൾ അല്ലേ, അസ്വസ്ഥതകൾ മനസ്സിൽ വരുമ്പോ ഉറങ്ങുക. അപ്പൊ ഈ ശിഷ്യമായ സംബന്ധമുള്ള അവർ സുഖമായിട്ട് ഉറങ്ങിയതാ പറഞ്ഞു. കാരണം അവർക്ക് യാതൊരു അലട്ടലുമില്ല, കാരണം കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെ പറ്റി അത്ര ഗൗരവമാക്കിയില്ലെന്നുള്ളതാ. അല്ല, അവരുടെ ജീവിതത്തിലെ വലിയ സംഗതി ഒന്നും അല്ലായിരുന്നു, അല്ല സംഗതി ഇല്ലാത്തതല്ല, അവർക്ക് ഉൾക്കൊണ്ടില്ല. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ താല്പര്യം ഇല്ലായിരുന്നു. അവർക്ക് ഉൾക്കൊള്ളാൻ ഇഷ്ടം കർത്താവിന്റെ, ഞാൻ ശിഷ്യമാരുടെ കുറവുകളായിട്ടല്ല ഞാൻ പറയുന്നത്, ആ മനഃപൂർവ്വമായിട്ട് സംഭവിച്ചതല്ല, നമ്മളെ പോലാണ് ചില സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവരതിനെ വലിയ ഗൗരവമാക്കിയില്ല, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അവർക്ക് ഓടേണ്ടി, ക്രിസ്തുവിനെ വിട്ട് ഓടേണ്ടി വന്നത്. ഇച്ചിരിയുടെ അടുത്ത് നിന്നത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ, ബാക്കി പത്രോസ് ഉൾപ്പെടെ ഞാൻ നിന്റെ കൂടെ ആരൊക്കെ നിരക്കുന്ന എറിയാൽ ഇടത്തിലെന്നും എന്തോ അവരോട് മരിപ്പാൻ പോകാമെന്ന് ധൈര്യത്തോട് പറഞ്ഞ തോമസ്ലീഗായും ഒക്കെ ജീവനും കൊണ്ട് ഓടിക്കളഞ്ഞു ആ സമയത്ത്. കാരണം എന്നറിയാം, കർത്താവിന് തന്നെ അറിയാറുണ്ട് ഓടുന്നു. കാരണം കഷ്ടതയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി, ആർജിക്കാനുള്ള അവസരം കർത്താവ് കൊടുത്തിട്ട് അത് അവര് ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ജീവിതത്തിൽ കഷ്ടതകള് ദൈവത്തെ കൂടുതൽ അറിയാനുള്ള, അല്ലെങ്കിൽ കഷ്ടതകളെ പറ്റിയുള്ള അറിവുകൾ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് നമ്മളെ തന്നെ പക്വമാക്കാനുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ, അതൊന്നും ചെയ്യാറൊന്നുമില്ല, സന്തോഷം ശരിക്കും അനുഭവിക്കും, കഷ്ടത വരുമ്പോഴത്തേക്ക് നിരാശയിലേക്ക് നമ്മൾ വീഴുകയും ചെയ്യും. അപ്പം അത് കഷ്ട ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങളാണെങ്കിലും അല്ലാത്തെങ്കിലും ഒരേപോലെ അതിനെ കാണുവാനും, സന്തോഷ നിമിഷങ്ങളിൽ കഷ്ടത നിമിഷങ്ങളൊക്കെ കൂടുതൽ ദൈവത്തെ വിളിച്ച് ആ ഒരു കൃപയിലൊക്കെ മുന്നോട്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണയിലൊക്കെ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാർ എപ്പോഴും പറയുന്നത് ദൈവമേ എന്റെ മരണത്തെ എന്നെ അറിയിക്കണമേ, ഇല്ലയോ, എന്റെ അവസാനം എനിക്ക് തിരിച്ചറിയിക്കുക. എന്തിനാ എന്റെ അവസാനം അറിയിക്കണം എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനായിട്ടാണ്. കാരണം മരിക്കുന്നൊരു നിമിഷമാകുമ്പോഴാണല്ലോ നമ്മളൊക്കെ കൂടുതൽ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. പിന്നെന്താ ഉള്ളത്? പിന്നെ ഭാര്യയെ പറ്റിയോ മക്കളെ പറ്റിയോ സ്വത്തിനെ പറ്റിയോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇട്ടു പോവാം. പിന്നെ ആലോചിക്കാൻ ഒറ്റ ഒരാളെ ഉള്ളു ആര് ഇല്ലയോ. രോഗമൊക്കെ വരുമ്പോൾ ഡോക്ടർമാർ അവസാനം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, പോയി പ്രാർത്ഥിക്കാം. അമ്മരം മുതലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഇല്ലേ. ദൈവവും വേണ്ട, പള്ളിയും വേണ്ട, അച്ഛനും വേണ്ട, ആരാധനയും വേണ്ട, ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്നവരൊക്കെ അതോടെ കഴിഞ്ഞ്. പിന്നെ പള്ളിയായി, പ്രാർത്ഥനയായി, പിന്നെ ക്ലബും ഇല്ല, അസോസിയേഷനും ഇല്ല, പിന്നെ എല്ലാം പള്ളി തന്നെ. ചില ആളുകളൊക്കെ പറഞ്ഞത് അച്ഛാ ഈ പള്ളിയിലൊക്കെ ഞങ്ങൾ വലിയ ഒരു സോഷ്യലൈസേഷൻ വരുന്ന പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചില അഹങ്കാര വാക്കുകൾക്കൊക്കെ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. എന്തോ ഒരു അഹങ്കാരമാണ് പറയുന്നത്, കാരണം ഇത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ഇതെല്ലാം അവസാനിക്കുന്നവർ ഈ ആരോഗ്യമുള്ളപ്പോൾ ആരും ചിന്തിക്കത്തില്ല, മാനിക്കാൻ കൂടെ ആളുള്ളപ്പോഴും ഒന്നും ചിന്തിക്കത്തില്ല. പക്ഷെ ഇതെല്ലാം ഇട്ടു പറയുന്നൊരു സമയം വരും, അന്നേരമാ അല്ലേ. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ശിഷ്യന്മാരുടെ കർത്താവ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെ പറ്റി പറയുമ്പോഴും കർത്താവിന് അനുഭവിക്കേണ്ട കഷ്ടതകളെ പറ്റിയും അല്ലെങ്കിൽ അവര് പിടിച്ചു നിൽക്കേണ്ട അനുഭവത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും അതിനെ ഗൗരവമാക്കാതെ അത് ശ്രദ്ധയില്ലാതെ വിട്ടുകളഞ്ഞതാണ് ഈ അവർക്ക് കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് പ്രയാസം തോന്നിയ ഒരു ഒരു ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ കാര്യം തന്നെയാണ്. അവര് ഇഷ്ടപ്പെട്ട കർത്താവിന്റെ സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിന്റെ സന്തോഷകരമായ നിമിഷങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ പോകുന്നില്ലെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട, അവരുടെ ജീവിതത്തിൽ അവര് വിട്ടുപോയ കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത്, അവർക്ക് അവർ ക്രിസ്തുവിന്റെ അവരുടെ ദൈവത്തെ പറ്റിയുള്ള ഇമേജ് എന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ചതിന് വ്യത്യസ്തമായിട്ടൊരു ഇമേജ് അവർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് ആദ്യം കഴിഞ്ഞില്ല. രണ്ടാമതായിട്ട് അവര് ദൈവം മരിക്കുമോ എന്നുള്ളതിനെ പറ്റി അവരുടെ ചിന്ത ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് കർത്താവ് കഷ്ടാനുഭവത്തെ പറ്റി പറഞ്ഞ അവസരങ്ങളിലൊക്കെ അത് ഉൾക്കൊള്ളാതെ അവർ ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്. നാലാമതായിട്ട് അവർ ക്രിസ്തുവിന്റെ സന്തോഷകരമായ നിമിഷങ്ങളിൽ പങ്കാളികളാൻ മാത്രമേ കൂടുതൽ ആഗ്രഹിച്ചുള്ളൂ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകാനായിട്ട് അവർക്ക് അധികം സാധിക്കാതെ അല്ല, ആ ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിക്കാതെ പോയി എന്നുള്ളതാണ് തന്റെ പുനരുദ്ധാനത്തെ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമായത്. അങ്ങനെ ദുരാശയുടെ ആ ഒരു ആഴമായ തലത്തിൽ ഇരിക്കുമ്പോഴാണ് പത്രോസ്, നമുക്കറിയാം പത്രോസ് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നു, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, അപ്പൊ അവരുടെ വിഷമമൊക്കെ മാറിയൊക്കെ സന്തോഷമായി. ആ കൂടുതൽ ആരില്ലായിരുന്നു, തോമസ്ലിഹ ഇല്ലായിരുന്നു. പിന്നീട് എട്ട് ദിവസം അപ്പൊ തോമസ്ലിഹ പറയുന്നുണ്ട്, എന്താ പറയുന്നത്, എന്റെ കർത്താവിനെ ഞാൻ കണ്ണുകൊണ്ട് കാണുകയും അവന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ എന്റെ കൈ തൊടുകയും അവന്റെ വിലാപ്പുറത്തെ കൈയിടാതെ ഞാൻ വിശ്വസിക്കുകയും എന്ന് പറഞ്ഞു. എട്ട് ദിവസം കഴിഞ്ഞ് മർത്തോമസ്ലിഹ ഉള്ളപ്പോഴ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. വാസ്തവത്തിൽ സുവിശേഷത്തിൽ പുനരുത്ഥാനത്തിന്റെ സന്ദേശം ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു പത്രോസ് മർത്തോമസ്ലിഹ പറഞ്ഞ ഒറ്റ വാക്കില. അതിനു മുമ്പ് പല പ്രാവശ്യം ശിഷ്യന്മാരെ കണ്ടിട്ട് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളെങ്കിൽ അപ്പോഴൊക്കെയും അവർ ഈ ഒരു ഭൂതത്തെ കാണുന്ന അവരോട് ചേർന്നിരുന്ന് കഴിച്ചപ്പോഴൊക്കെ അവരുടെ മനസ്സിലൊന്നും മാറിയിട്ടില്ല. പക്ഷെ തോമസ്ലിഹ മാത്രമേ ഉള്ളൂ കർത്താവ് ആരാണ് ധൈര്യത്തോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്, ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ എന്റെ കർത്താവ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവ്. ഇത് ഭൂമിയിലെ സകല ദൈവശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം മർത്തോമസ്ലിഹ പറഞ്ഞ ഒറ്റ വാക്കിൽ. ഏറ്റവും കൂടുതൽ വിശ്വാസം ഒരു ശിഷ്യന്മാരും വിശ്വസിച്ചില്ല, മർത്തോമസ്ലിഹയെ വിശ്വസിച്ചില്ല, എല്ലാ ശിഷ്യന്മാരും കണ്ടിട്ട് വിശ്വസിക്കുന്നവരൊക്കെയാണ്. ചിലരൊക്കെ ഈ മർത്തോമസ്ലിഹയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിശ്വസിക്കാതൊന്നുമല്ല, ഒരു ശിഷ്യന്മാരും വിശ്വസിച്ചൊന്നുമില്ല. മർത്തോമസ്ലിഹയാണ് കർത്താവിനെ കണ്ട മാത്രയിൽ ധൈര്യത്തോട് പറഞ്ഞത് എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന്. കാരണം പുനരുദ്ധാനത്തിന് മുമ്പ് അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് കർത്താവ് എങ്ങനെയായിരുന്നു അതേ പൂർണ്ണതയോടുകൂടിയാണ് ഈ രണ്ടാം പ്രാവശ്യം ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുമ്പോൾ മർത്തോമസ്ലിഹ ലോകത്തിന്റെ നെറുകയിൽ മർത്തോമസ്ലിഹ ഏറ്റു പറഞ്ഞത് അവനാണ് എന്റെ കർത്താവ്, അവനാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ നീയാണ് സകലവും, യാതൊരു സംശയവുമില്ല. എല്ലാ ദൈവശാസ്ത്രങ്ങളും നിലനിൽക്കുന്നത് ഈ ഒരൊറ്റ പ്രഖ്യാപനത്തിന്റെ പേരിലാണ്. എന്ന് വെച്ചാൽ ഈ സുവിശേഷങ്ങളല്ല, ഇന്നത്തെ സുവിശേഷങ്ങളെല്ലാം ഘോഷിക്കപ്പെടുന്നതിന്റെ പിന്നിൽ മർത്തോമസ്ലിഹ ലോകത്തോട് ഉദ്ഘോഷിച്ച ഭാരമുള്ള ഒരു വാർത്താണ് അല്ലേ. കാരണം ആ തിരിച്ചറിവിലേക്ക് പിന്നീട് അവർ വളർന്നത്. അപ്പം ഈ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത് ഈ കർത്താവിനെ ആദ്യ ഘട്ടത്തില് ശിഷ്യന്മാർ സ്വീകരിക്കാതിരുന്നതിനുള്ള കാരണം ഇതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. ഈ എന്താ പറയുന്നത്, ഒരു നമ്മളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ. ദൈവം എന്ന് പറഞ്ഞാൽ എനിക്കും പണ്ടുണ്ടായിരുന്നു, സിനിമയിലൊക്കെ പഠിച്ച് അച്ഛനൊക്കെ ആദ്യം കഴിയുമ്പോഴത്തേക്ക് അന്നോട് ആരെങ്കിലും എതിർക്കുമ്പോൾ ആ അവനെ ദൈവം വന്ന് ഇറങ്ങി വന്നാൽ അടിക്കണം, പുതിയ വന്നിലൊക്കെ വരുമ്പോഴത്തേക്ക് ദൈവമേ അവന് രണ്ടെണ്ണം കൊടുക്കണം. ഇപ്പൊ ഇച്ചിരി പക്വം തോന്നുമ്പോൾ ചിന്തയൊക്കെ മാറി അല്ലേ. കാരണം ദൈവത്തിന്റെ പണി എനിക്കിഷ്ടമല്ലാത്തവനെല്ലാം തല്ലുക എന്നുള്ളതാണല്ലോ. ആണോ, നമുക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലേ, എനിക്കിഷ്ടമില്ലാത്തവനെല്ലാം ദൈവം വന്നു കൊന്നോണം അല്ലേ. അതൊക്കെ നമ്മുടെ ആത്മീയ അപക്വതയാണ്, കുറെ കൂടെ ഒക്കെ ആത്മീയ പക്വത ഒരു നമ്മളങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ
നമ്മൾ ദൈവത്തെ പറ്റി നമ്മുടെ ഇമേജ് അങ്ങനെയാണ്. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരെയും വിളിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു വലിയൊരു ശക്തി. അതിനപ്പുറമാണ് ക്രിസ്തു, സ്നേഹമാണ്, സമർപ്പണമാണെന്നുള്ള ചിന്തയിലൊക്കെ നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ ക്രിസ്തി ജീവിതം കുറെ കൂടെ ഒക്കെ അർത്ഥപൂർണമായി തരുന്നത്. മാത്രമല്ല ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം കഷ്ടതയിൽ കൂടിയുള്ള മുന്നേറ്റമാണെന്നും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അല്ലെങ്കിൽ ദൈവത്തോടുള്ള സമർപ്പണ ജീവിതം എന്റെ ജീവിതത്തിലെ സുഖകരമായ നിമിഷങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്താനല്ല, എല്ലാ നിമിഷങ്ങളിലും ഒരുപോലെ എന്റെ തമ്പുരാനെ സ്നേഹിക്കണം എന്നുള്ള ചിന്തകളിലൊക്കെ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഓരോ ഈസ്റ്റർ സന്ദേശങ്ങളും അർത്ഥപൂർണമായി തീരുന്നതും ആ ദൈവസാന്നിധ്യ ബോധം അനുഭവിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരുന്നതും. അതുകൊണ്ട് ഈ ആദ്യകാലഘട്ടങ്ങളിൽ പിന്നീട് അവരൊക്കെ മാറി കേട്ടോ, കാരണം പെന്തിക്കോസ്തി പെരുന്നാളൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ കാഴ്ചപ്പാട് മുഴുവൻ മാറി, അവർ പൂർണ്ണമായി ക്രിസ്തുവിലേക്ക് വളരുകയായിരുന്നു. പിന്നെ അവര് ക്രിസ്തുവിന് വേണ്ടി സന്തോഷങ്ങളല്ല, ക്രിസ്തുവിന് മരിക്കാൻ ആ മരണം തന്നെ അനുഗ്രഹമായിട്ട് അവർ കണ്ടു എന്നുള്ളതാണ് അല്ലേ. ആ മരണം തന്നെ, കാരണം ദൈവത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ കാഴ്ച എന്റെ ജീവനാണെന്നുള്ളൊരു തലങ്ങളിലേക്ക് അവർ വളർന്നു. അപ്പം അത്രയും വളരാനിടയായത് പിന്നീട് പരിശുദ്ധാത്മാവിന്റെ ഒക്കെ അല്ല ക്രിസ്തു അവർക്ക് കൊടുത്ത, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ ആത്മീയ ഇൻസ്ട്രക്ഷൻ കർത്താവ് കൊടുത്തത് മരിച്ചതിന് ശേഷമാണ്. പല പ്രാവശ്യം അറുപ പ്രത്യാശനായി യോഹന്നാന്റെ പറയുന്ന ശീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. എന്റെ രസകരമായ ചോദ്യങ്ങളും ഒരുപക്ഷെ ആ ഭാഗങ്ങളൊക്കെ പ്രസംഗിക്കാൻ എത്ര പ്രസംഗിച്ചാലും മതിയാവത്തില്ല. ഇവരിലധികമായി ഒരുപക്ഷെ 12 ശിഷ്യന്മാരെ മാത്രം ഉദ്ദേശിച്ചല്ല, ചില പിതാക്കന്മാരൊക്കെ പറയുന്ന തന്നെ ട്രാൻസ്ലേഷൻ ഇവയിലധികമായിട്ടാണ് പറഞ്ഞത്, നീ പ്രപഞ്ചത്തിലുള്ള സകലത്തിലും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം സ്നേഹിക്കാൻ പറഞ്ഞിട്ട് പത്രോസ്ലിയാക്കി കൊടുക്കുന്ന ഉപദേശം എന്താണ്? എന്റെ കുഞ്ഞാടുകളെ മേയിക്കാൻ. കാരണം എന്റെ കുഞ്ഞാടുകളെ മേയിക്കാനുള്ള പത്രോസ്ലിയായുടെ അല്ലെ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ദൈവവിളി കേട്ടവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമല്ല, വാഗ്ധോരണിയല്ല, ഏറ്റവും വലിയ ക്വാളിറ്റി, ഒരു സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ദൈവത്തോടുള്ള സ്നേഹമാണ്. ആ സ്നേഹമില്ലാതെ എത്ര വലിയ ഡിഗ്രി എടുത്താലും എത്ര ഡോക്ടറേറ്റ് എടുത്താലും ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമില്ലാതെ ഒരിക്കലും ഒരു ദൈവത്തിന്റെ സുവിശേഷത്തിനെ ശുശ്രൂഷിക്കാൻ ഒക്കത്തില്ല. വിശ്വാസം കൊണ്ടേലും പറ്റുകയല്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിശ്വാസത്തെ പറ്റിയല്ല പറഞ്ഞത് അല്ലേ, നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നു എന്നാൽ എന്റെ കുഞ്ഞാടുകളെ സ്നേഹിക്കാം. ഒരു ദൈവ സുവിശേഷ ദൈവവൈതലുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് വിശ്വാസത്തിനേക്കാൾ ഉപരി ദൈവത്തിനുള്ള സ്നേഹം. നമ്മളൊക്കെ പറയും വിശ്വാസം എന്ന് പറഞ്ഞാല് ഈ സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത് കേട്ടോ, അല്ല വിശ്വാസത്തിൽ നല്ല സ്നേഹം ഉണ്ടാകുന്നത്, ദൈവത്തിനുള്ള അമിതമായ സ്നേഹത്തിലാണ് നമ്മളുള്ള വിശ്വാസങ്ങളൊക്കെ വർദ്ധിക്കുന്നത്. ഇവർക്ക് ചില വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം, കാരണം സ്നേഹമില്ലാത്ത വിശ്വാസത്തിനൊന്നും വലിയ നിലനിൽപ്പില്ല, പക്ഷെ സ്നേഹത്തോടുകൂടി വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ആ ഒരു ആത്മീയ തിരിച്ചറിവ് നമ്മുടെയൊക്കെ ഈ കൂട്ടായ ചിന്തകൾ കൂടിയൊക്കെ രൂപപ്പെട്ടു വരട്ടെ, ബലഹീനത എല്ലാം നിങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.
ബഹുമാനപ്പെട്ട രാജേഷ്, വളരെ ശ്രദ്ധേയവും ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവിനോടൊപ്പം നടന്ന ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ ചില അപജയങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ചിന്തിപ്പിക്കുവാൻ്റെ കോണം ഒരു വലിയ പരിശ്രമം അദ്ദേഹം നടത്തി. ഒടുവിൽ അതിനുശേഷം ആ വിശ്വാസത്തിലൂടെ തോമസ് ലീഹ സഭയെ ഉറപ്പിക്കുവാൻ്റെ കോണം എടുത്തതായ ഒരു വലിയ ദൗത്യത്തെക്കുറിച്ചും പരാമർശിച്ചു. ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. അച്ഛൻ്റെ പ്രസംഗത്തെ ഖണ്ഡിക്കുകയല്ല, പ്രസംഗം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നടത്തി, അതിനോട് ചേർത്ത് പിടിക്കാൻ മാത്രമുള്ള ഒരു കൊച്ചു കാര്യമായിട്ട് മാത്രം ഇതിനെ കാണുക. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം വായിച്ചാൽ ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സകല അപജയങ്ങളും അല്ലെങ്കിൽ പരാജയത്തിന്റെ വക്കിലേക്ക് അവർ കടന്നുപോയ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 9 അധ്യായം 37 മുതൽ അതിന്റെ അവസാന വാക്യം വരെ വായിച്ചാൽ ഈ വാക്യങ്ങളുടെ ഇടയ്ക്ക് 5 കാര്യങ്ങൾ. 1, അവരുടെ വിശ്വാസമില്ലായ്മ, ദ അൺബിലീഫ് നേച്ചർ ഓഫ് ദ ഡിസൈപ്പിൾസ്. അവരെപ്പോഴും കർത്താവിനോടൊപ്പം നടന്നത് ഒരു സെലിബ്രേറ്റീവ് മൂഡിലാണ്. അത് പിതാക്കന്മാരും പ്രത്യേകിച്ച് ആധുനിക ചിന്തകന്മാരും ഒക്കെ പറയുന്നത് ആധുനിക സഭയും അങ്ങനെ തന്നെയാണ്. സഭയുടെ ചില പാരമ്പര്യമോ മഹത്വമോ ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ അതിലിങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ച് നടക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ മാറ്റപ്പെടുന്നു. ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തിലും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. 2, ദ പ്രൈഡ് നേച്ചർ ഓഫ് ഡിസൈപ്പിൾസ്. അത് അവതരിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 40 വാക്യത്തിലാണ്. അവിടെ 40 വാക്യത്തിൽ പറഞ്ഞ അതിന് അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചുവെങ്കിലും അവർക്കത് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് എല്ലാ കാര്യവും കർത്താവ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത അവരെ ഭരിക്കുമ്പോൾ, അതിനെ ചോദ്യം ചെയ്തപ്പോൾ അവർക്കത് സാധിക്കുന്നില്ല എന്ന് കർത്താവിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവർക്ക് വെളിപ്പെട്ട ഒരു സമയം. മൂന്ന്, സെക്രട്ടേറിയനിസം എന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത് 9:49 നാഥാ, ഒരുത്തൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളോടുകൂടെ നിന്നെ അനുഗമിക്കായകയാൽ അവനെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു മറുപടി പറഞ്ഞു, വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരധ്യായത്തിൽ തന്നെ കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ സെക്രട്ടേറിയനിസം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ, സിമ്പിൾ എക്സാമ്പിൾ, ചെമ്മാശനായി കഴിയുമ്പോൾ ഒരു സിനിമേനയുടെ കൂടെ നിൽക്കുമ്പോൾ ചെമ്മാശന് തോന്നും ഞാനാ സിനിമേനയുടെ എല്ലാ കാര്യവും നോക്കുന്നത്. പക്ഷെ ആ ചെമ്മാശം മാറി അടുത്ത ചെമ്മാശം വരുമ്പോൾ നമ്മൾ ഒന്നും അല്ലാതെയാകും. ഇത് തന്നെ വികാരിസ്ഥാനത്തിരിക്കുമ്പോഴും, ഒരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ തോന്നും നമ്മളല്ല. ഇത് അച്ഛന്റെ എക്സാമ്പിൾ പറയുന്നത്, ആ ജനങ്ങളുടെ എക്സാമ്പിൾ പറയുമ്പോൾ ജനങ്ങൾക്ക് തോന്നും അച്ഛന്റെ ആകുമ്പോൾ കുറച്ചുപേര് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച. അപ്പൊ ഞാൻ പറഞ്ഞത്, ശിഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു നേച്ചർ ഉണ്ടായിരുന്നു. കർത്താവിനോടൊപ്പം നടന്നപ്പോൾ കർത്താവിനേക്കാൾ വലിയവരാണെന്നുള്ള ഒരു ചിന്ത അവരെ എപ്പോഴും ഭരിച്ചിരുന്നു. മൂന്ന്, റോങ് സ്പിരിറ്റ്. അത് ലൂക്കോസിന്റെ സുവിശേഷം 9:51 നശിപ്പിക്കാനായിട്ട്. ഇപ്പൊ രാജേഷ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആരൊക്കെ എന്നെ എതിർക്കുന്നു അവരെയൊക്കെ നശിപ്പിച്ചേക്കുന്നു. തീ ഇറക്കി, ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ മൊത്തം നശിപ്പിച്ചേക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം. അഞ്ചാമത്, the shallow commitment nature of the disciples. Shallow എന്ന് പറഞ്ഞാൽ അറിയാം, ആഴത്തിൽ വേരൂന്നാത്ത ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർക്കിത് കണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷിച്ചൊക്കെ പോണം. അതുകൊണ്ടാണ് കർത്താവ് ചിലപ്പോഴൊക്കെ പറയുന്നത്, അപ്പം തന്നെ തൃപ്തരാകുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത്. അപ്പോൾ ഈ അഞ്ചു കാര്യം ഞാൻ അവതരിപ്പിക്കാൻ കാരണം, അച്ഛന്റെ പ്രസംഗത്തോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്നത്തെ ആധുനിക ക്രൈസ്തവ സഭയും, അത് പല ഡിനോമിനേഷനായിട്ടൊക്കെ തിരിഞ്ഞെങ്കിൽ തന്നെയും, ഇതേ സ്വഭാവത്തിൽ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ അവനവന് കിട്ടേണ്ടുന്ന ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം. ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്വയം അഭിമാനിക്കുന്നു. ചില ഡിനോമിനേഷൻ മറ്റു ഡിനോമിനേഷനേക്കാൾ വലുതാണെന്നുള്ളൊരു ചിന്ത. അപ്പൊ ഞാൻ ഈ അതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞാൽ അത് ആർക്കെങ്കിലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരിക്കും. ഓർത്തഡോക്സ് സഭയ്ക്കൊരു നമ്മുടെ ഉള്ളൊരു ചിന്ത, നമ്മളൊരു സുപ്പീരിയർ അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസ് ആണ്, ബാക്കി ആരൊക്കെയോ കുറഞ്ഞവരാണ്. പക്ഷെ അവർ ചിന്തിക്കുന്നത് അവരതിലും വലുതാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ അനുയായി ആയതുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതിനേക്കാളും ശക്തമായ ഒരാളെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്രിസ്തുവിനെ കാണുമ്പോൾ അത് നിഗ്രഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വക്കിലേക്ക് മാറ്റപ്പെടേണ്ടുന്ന ഒരു ചിന്ത നമുക്കുണ്ടാകുവാൻ ഈ വിഷയം നമുക്ക് ഉതകുന്നതാണ്. അതോടൊപ്പം തന്നെ ആഴത്തിൽ വേരൂന്നൊരു വിശ്വാസം നമുക്കില്ല എങ്കിൽ ശിഷ്യന്മാരെ പോലെ ആകാൻ ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ ഒരു വാക്കുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് മറുപുറം അച്ഛൻ ഒരു വാക്കിലൂടെ സൂചിപ്പിച്ചു, തോമസ് ലീഹായുടെ ജീവിതാനുഭവം. ഞാനതിനെ അല്പം കൂടി രണ്ടു മൂന്ന് വാക്കുകൾ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ, ആദ്യം കർത്താവിന്റെ പുനരുദ്ധാനത്തെ അവർ വിശ്വസിക്കുന്നത് ഒരു ഭൂതത്തെ പോലെ മാത്രം കാണുന്നു. മക്ദലനക്കാരത്തിൽ അറിയും ഈ വാർത്ത ഗലീലയിലൊക്കെ ഒന്ന് പറയുന്നു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അടച്ചിട്ട മുറിക്കുള്ളിൽ ശിഷ്യന്മാർ ഇരിക്കുന്നു. അവരുടെ മധ്യത്തിൽ വന്ന് കൈ അവരെ കാണിച്ചു. ശിഷ്യന്മാർ അത് കണ്ട് സന്തോഷിച്ചു. എന്നാൽ തുടർന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആദിമ ക്രൈസ്തവ സഭയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന അപ്പോസ്തോല പ്രവൃത്തികൾ 1 മുതൽ 28 വായിച്ചാൽ ഇവരെന്തൊക്കെ ചെയ്താണ് ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മാറ്റപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അവർ ചെയ്തത്, അവർ യേശുക്രിസ്തു രണ്ടാമത് അവരോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവർക്ക് അപ്പത്തെ എടുത്ത് വാഴ്ത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ അകക്കണ്ണുകൾ തുറന്നു. 2, പഴയ നിയമ പുസ്തകത്തിലേക്ക് അവരുടെ ചിന്തകളെയും അവരുടെ ചിന്താധാരകളെയും ഒക്കെ സമ്മേളിപ്പിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിലാണ് പത്രോസ് ലീഹ പ്രസംഗിച്ചപ്പോഴും പൗലോസ് ലീഹ പ്രസംഗിച്ചപ്പോഴും ഒക്കെ, പ്രത്യേകിച്ച് എബ്രായ ലേഖനം ഒക്കെ വായിച്ചാൽ അത് മുഴുവൻ പഴയ നിയമ സ്ക്രിപ്ചേഴ്സ് മുഴുവനും അവർ തെളിഞ്ഞെടുത്തു. അപ്പൊ അവർക്ക് ഒരു അടിസ്ഥാനം പഴയ നിയമത്തിലുണ്ടെന്ന് ഒരു ബോധ്യം വരുത്തുന്ന ഒരു കാലഘട്ടം അതിലൂടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ രോഗികളെ ശുശ്രൂഷിക്കുകയും വിധവമാരെ കരുതേണ്ടുകയും ചെയ്യുന്നതിന്റെ ദൗത്യം അവർ സ്വയം സഭാജീവിതത്തിലൂടെ ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ ആ കൂട്ടായ്മയിലേക്ക് വിളിച്ചടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സഭയിൽ അപ്പം മുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഈ നാല് വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു സമൂഹമായിട്ട് ഈ സഭ രൂപപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചാൻസ് ദൈവം തരിക. ഈ ശിഷ്യന്മാര് കാണിക്കുന്നത് പോലെ അതേപോലെ ഒരു സ്വഭാവം ഇന്ന് ക്രൈസ്തവ ജീവിതത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകപ്പെടാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് തിരികെ വരുവാൻ നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന സഭാ ജീവിതം ദൈവം തന്നിട്ടുണ്ട്, ഒരു ആരാധന ജീവിതം തന്നിട്ടുണ്ട്, ഭൂതാശ സംസർഗം തന്നിട്ടുണ്ട്. ഇതിനെല്ലാം കരിപ്പിടിപ്പിക്കുന്ന വിശുദ്ധ വേദപുസ്തകം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെ ബന്ധിപ്പിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ക്രിസ്തുവിനെ സ്നേഹത്തിലൂടെ പരിചയപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ഈ വിശ്വാസത്തിൽ അതിന്റെ അനുഭവത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വരുവാൻ സാധ്യതയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അച്ഛൻ നല്ല ഒരാശയം നമ്മുടെ മുമ്പിൽ തരികയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒരു ഒരു സെക്ഷൻ, ക്രോസ് സെക്ഷൻ പോലെ അച്ഛൻ അവതരിപ്പിച്ചു. അത് ശിഷ്യന്മാരുടെ പേരിലാണെന്ന് മാത്രം, പക്ഷെ നമ്മുടെ ജീവിതം തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ഈ ശിഷ്യത്വ പദവിയിൽ ഉണ്ടായ അപജയങ്ങൾ കൃത്യമായിട്ടുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുവാൻ സഭ നൽകിയിരിക്കുന്ന അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകളിലൂടെ അനേകർക്ക് ഇപ്രകാരം ഒരു പുതിയ ചിന്ത കൊടുക്കുവാൻ ദൈവം സാധിപ്പിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഈ ഉത്ഥാനത്തിന് ശേഷമുള്ള ദിവസങ്ങൾ നിറയപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതവും ആ പെന്തക്കോസ്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു തുടക്കം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആരംഭം കുറിക്കുവാൻ ഇത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിച്ചു.
നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള നിമിഷങ്ങളാണ്. പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഒരു എം ഐ എബ്രഹാം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അഡ്മിറ്റ് ആണ് അദ്ദേഹത്തെ ഉറക്കാം. അതുപോലെ റിവറൻ ഫാദർ റോയി മാത്യു ബോറബിസ്കോപ്പ അച്ഛനാണ്, അച്ഛന് സുഖമില്ലാതെ ചികിത്സയിലാണ്, അച്ഛനെ പ്രത്യേകമായിട്ട് ഉറക്കാം. അതുപോലെ വൺ രാജു എബ്രഹാം ജോസഫ്, എബ്രഹാം ജോസഫിനെ അവർക്ക് പ്രാർത്ഥിക്കാം. സാധാരണ ഓർക്കാനുള്ള സ്മിത കുര്യൻ ഉമ്മൻ, സാറാമ കുര്യൻ, എലിസബത്ത് ജോൺ, സോഫിയ അലി, സിനോ, ശാലിനി, അച്ചാമ മാത്യു, സിൻസി, ശോഷാമ വർഗീസ്, ന്യൂയോർക്കിലുള്ള ഒരു രാജൻ, അതുപോലെ ട്രെനി, ട്രെനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്റ്റീവനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓമനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരുകളും ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ഈ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആളുകളെ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് ദൈവോപാസം അർപ്പിക്കുമ്പോൾ, തീർച്ചയായിട്ടും സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി നമുക്കൊരു നിമിഷം ദൈവം ബാഹ്യശ്രേഷ സമർപ്പിക്കാം. ഐശ്വരച്ച പ്രാർത്ഥിക്കാം.
അനുഗ്രഹീതമായ ഇക്കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് വചനം ശ്രവിക്കുവാനും സംഗീത ശുശ്രൂഷയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും ദൈവകൃപയുടെ അനുഗ്രഹീതമായ നന്മകളെ വീണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് ദൈവം നൽകിയ സാവകാശത്തിനും ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യമായ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിന് വഴിവിളക്കായി നിൽക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾ പുതുതായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു സന്ദേശം പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾ കേട്ടുവല്ലോ. പ്രത്യേകിച്ച് ശിശത്വ സമൂഹം കർത്താവിനോടൊപ്പം എന്നും സഞ്ചരിച്ചുവെങ്കിലും ആഴത്തിൽ വേരൂന്നുന്ന ഒരു വിശ്വാസത്തിലേക്കോ സ്നേഹത്തിലേക്കോ അവർക്ക് പലപ്പോഴും നടന്നു ചെല്ലാൻ സാധിച്ചില്ല എങ്കിലും പിൽക്കാലത്ത് കർത്താവിന്റെ പുനരുത്ഥാനം മൂലവും അതിനുശേഷവും അവർ എപ്രകാരം അതിൽ വിജയിച്ചു എന്നും അത് സഭയ്ക്ക് എപ്രകാരം അടിസ്ഥാനം നൽകുവാൻ വളർച്ചയുടെ ഘട്ടത്തിലേക്ക് സഭയെ എങ്ങനെ അത് കൊണ്ടുപോയി എന്നൊക്കെ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയായല്ലോ. അതേ ജീവിതം ഞങ്ങൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സോ മനസ്സുകൂടാതെയോ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിത ക്രമത്തിലൂടെ കാട്ടിക്കൊടുക്കുമ്പോഴും കർത്താവ് നിന്നെ അറിയുവാൻ ലഭിച്ചിരിക്കുന്ന സഭാജീവിതവും വിശുദ്ധ വേദപുസ്തക ജീവിതവും കൗദാശിക അനുഭവങ്ങളുമൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ കർത്താവെ, ശിഷ്യന്മാർക്ക് നന്നായിട്ട് സഭയെ നയിക്കുവാൻ ദൈവം ഹെൽപ്പും പ്രാപ്തിയും കൊടുത്തതുപോലെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ സ്നേഹിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കായി, പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന എല്ലാ കുടുംബങ്ങളുടെയും കുടുംബങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. രോഗം ക്രൈസ്തവ ജീവിതത്തിന്റെ നല്ല മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും കർത്താവ് രോഗിയായിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ വിഷമത്തിലേക്കും പ്രയാസത്തിലേക്കും മാറ്റപ്പെടുന്നു. എങ്കിലും നല്ലവനായ ദൈവം ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സ്പർശിക്കുമെന്നും അവിടുന്ന് ആശീർവദിച്ചു നൽകുന്ന ഔഷധങ്ങളും അവിടുന്ന് കൽപ്പിച്ചു നൽകുന്ന ചികിത്സാവിധികളുമൊക്കെ അങ്ങയുടെ കരസ്പർശനം കൊണ്ട് ബലപ്പെടുമ്പോൾ അത് സൗഖ്യത്തിന്റെ ശുശ്രൂഷയായി മാറ്റപ്പെടുമെന്ന് ഞങ്ങളെ അരുളി ചെയ്തതിനാൽ കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന രോഗികൾ തന്നെ അങ്ങയുടെ കരസ്പർശമുണ്ടാകണമേ, അവരുടെ സമീപം കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഉണ്ടാകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവനമ്പുരാന്റെ കരുണ കൊണ്ട് സൂക്ഷിക്കണമേ. കുടുംബജീവിതം നയിക്കുന്നവർക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അവിടുന്ന് പകർന്നു നൽകണമേ. വാർദ്ധക്യത്തിലായിരിക്കുകയും സഭയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ധാരാളം കഷ്ടപ്പെട്ട മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യ ജീവിതത്തിലും നിന്നെ സ്തുതിപ്പാൽ ഇഷ്ടപ്പെടുമ്പോൾ ശരീരം മനസ്സിന്റെ വേഗത്തിൽ ചലിക്കപ്പെടുന്നില്ല എങ്കിലും കർത്താവെ, അവരുടെ ജീവിതകാലത്തിൽ ചില നന്മകളെ പ്രതി അവർക്ക് അനുഗ്രഹങ്ങളെ പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന രാജ്യവും രാജ്യത്തിന്റെ ഭരണകർത്താക്കളെയും ദൈവസന്നിധിയിൽ ഓർക്കുമോ? സഭയുടെ അനുഗ്രഹത്തിലൂടെ കടന്നുപോകുന്ന വിശ്വാസ സമൂഹങ്ങളെയും ദൈവമക്കളെയും അഭിഷിക്തന്മാരെയും അവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന മഹാപുരോഹിതന്മാരെയും ഞങ്ങളുടെ പരിശുദ്ധ ഭാവാതിരിവേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ദൈവനമ്പുരാന്റെ കാരുണ്യം കൊണ്ട് തറയപ്പെടുന്നവരെ, ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്നവരെയും ഇന്ന് വചനം സംസാരിച്ചവരെയും സാങ്കേതിക കാര്യങ്ങൾ നൽകി ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളിലും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം വാഴ്ത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാമെല്ലാവരുടെ മേലും ദേശീയ പ്രാർത്ഥനാ കൂട്ടത്തോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും.
ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അന്യ മാമനച്ചൻ, പ്രിയ ഇശക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടതിന്റെ ഭാഗമാണ് എല്ലാ വൈദികരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ എന്റെ അപ്പിസെറ്റുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം തന്നെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.